السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمانم الله سهودنا غلي ستي مشواسي غلي اللهم مهتايا أنقرهتنا الحمد لله كينا عيشة غلي إمام عبد الغني المقدسي رحمه الله يولي كتابنا سمندشم. അതേപോലെ തന്നെ ഈ കിതാബിൽ അദ്ദേഹം പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന മുഖദ്ദിമ ആമുഖത്തെ സംബന്ധിച്ചും ചില വിശദീകരണങ്ങൾ നമ്മൾ നൽകി. ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്ന കിതാബ് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട കിതാബാണ്. കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ എഴുതിയിരിക്കുന്നത്. ചില സഹോദരങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കിതാബ് എഴുതിയത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കിതാബിൽ വരുന്ന ഹദീസുകളിൽ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വശങ്ങളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുക. അതല്ലാത്ത വശങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു ഹദീസ് തന്നെ ധാരാളം വിശദീകരിക്കുക, അതിന്റെ എല്ലാ വശങ്ങളും വിശദീകരിക്കുക എന്ന് വെച്ചാൽ അത് ധാരാളം സമയം നമ്മൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഉംദത്തുൽ അഹ്കാമിലുള്ള പല ഹദീസുകളും ഓരോരോ ഹദീസുകളിൽ ഉലമാക്കൾ ഒരു കിതാബ് തന്നെ എഴുതിയതായി കാണാം. ഒരു വോളിയം കിതാബ് തന്നെ എഴുതിയിരിക്കുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ആ ഒരു വിഷയം എപ്പോഴും ശ്രദ്ധിക്കുക. ഫിഖുവുമായി കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ അധികവും സൂചിപ്പിക്കുക. അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ കിതാബിൽ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്ന അധ്യായം എന്താണ്? കിതാബു ത്വഹാറ, ശുദ്ധിയുമായി ബന്ധപ്പെട്ട അധ്യായം, ശുദ്ധിയുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ ആദ്യമായിട്ട് ഉദ്ധരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചാൽ ആദ്യം ചെയ്യേണ്ട കർമ്മം എന്താണ്? ഷഹാദത്ത് ചൊല്ലണം. ഷഹാദത്തിന് ശേഷം അവന് ആദ്യമായിട്ട് വാജിബാകുന്ന കാര്യം നമസ്കാരമാണ്. നമസ്കാരമാണ് അവൻ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അതുകൊണ്ടാണ് ഉലമാക്കൾ ഫിഖഹിന്റെ കിതാബുകൾ എപ്പോഴും ആരംഭിക്കുമ്പോൾ നമസ്കാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആരംഭിക്കുന്നത്. നമസ്കരിക്കാൻ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ശുദ്ധി നിർബന്ധമാണ്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് കിതാബു ത്വഹാറ ഉലമാക്കൾ അവരുടെ ഫിഖഹിന്റെ കിതാബിന്റെ ആരംഭത്തിൽ പറയുന്നത്. ത്വഹാറ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രിയപ്പെട്ടവരെ, ത്വഹാറ എന്നുള്ളത് ഭാഷാപരമായിട്ട് നമ്മൾ അതിനർത്ഥം വെച്ചാൽ, അറബി ഭാഷയിൽ ത്വഹാറക്കുള്ള അർത്ഥം അന്നസഹതു വന്നവാഫതു അനിൽ അഖദാരിൽ ഹിസ്സിയതി വൽ മഅനവിയ, ആന്തരികവും ബാഹ്യവുമായ എല്ലാ മോശത്തരങ്ങളിൽ നിന്നും മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും ശുദ്ധിയാവുന്നതിനാണ് ത്വഹാറ എന്ന് ഭാഷാപരമായി പറയുക. ആന്തരികമായ മ്ലേച്ഛത്തരങ്ങൾ അല്ലെങ്കിൽ മോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് അല്ലെങ്കിൽ ശരീരത്തിന്റെ അകത്ത് ഉൾക്കൊള്ളുന്ന ശിർക്ക്, ബിദഅത്ത്, അതേപോലെ തന്നെ പിശുക്ക്, കളവ് പറയുന്ന സ്വഭാവം തുടങ്ങിയ മ്ലേച്ഛമായ സ്വഭാവങ്ങൾ ഒരു വ്യക്തി ജീവിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞാൽ നമ്മൾക്ക് എന്ത് പറയാം? അവൻ ശുദ്ധീകരിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ അവൻ സംസ്കരിക്കപ്പെട്ടു എന്ന് പറയാം. അതേപോലെ തന്നെ ബാഹ്യമായ വല്ല മ്ലേച്ഛമായ കാര്യങ്ങളും അവന്റെ ശരീരത്തിലുണ്ടെങ്കിൽ, പുതു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മലമൂത്ര വിസർജനം നടത്തി അവന്റെ ശരീരത്തിൽ നിന്ന് അത് കഴുകിക്കളഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അവൻ ശുദ്ധി സ്വീകരിച്ചു, ശുദ്ധി കൈകൊണ്ടു എന്ന് പറയും. ഇത് രണ്ടും ഭാഷാപരമായിട്ട് ശുദ്ധി എന്ന് പറയുന്നതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫിഖ്ഹിൽ ശുദ്ധി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ശുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്? ഇർത്തിഫാഉൽ ഹദഥി വസവാലുൽ ഖബത്, ഇതാണ് ഫിഖ്ഹിൽ കർമ്മശാസ്ത്രത്തിൽ ശുദ്ധി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിനുള്ള ഉദ്ദേശം? ഇർത്തിഫാഉൽ ഹദഥ് എന്ന് പറഞ്ഞാൽ അശുദ്ധിയെ ഉയർത്തിക്കളയുക, അശുദ്ധി ഉയരുക, അശുദ്ധി നീങ്ങിപ്പോവുക. വസവാലുൽ ഖബത്ത്, അല്ലെങ്കിൽ നജസ് നീങ്ങിപ്പോവുക. അശുദ്ധിയും നജസും നീങ്ങിപ്പോകുന്നതിനാണ് ഷറഈയായിട്ട് കർമ്മശാസ്ത്രത്തിൽ നമ്മൾ എന്ത് പറയുക? ശുദ്ധി എന്ന് പറയുക, ത്വഹാറത്ത് എന്ന് പറയുക. അശുദ്ധി നീങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മലമൂത്ര വിസർജനം കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൻ ചെറിയ അശുദ്ധിക്കാരനാണ്. ആ അശുദ്ധി അവൻ വുളു ചെയ്തുകൊണ്ട് നീക്കണം, അല്ലെങ്കിൽ വുളുവിലൂടെ അത് നീങ്ങും. വലിയ ശുദ്ധിയാണെങ്കിൽ കുളിക്കണം, അതിലൂടെ അത് നീങ്ങും. അതാണ് ഇർത്തിഫാഉൽ ഹദസ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം. അതേപോലെ തന്നെ വസവാലുൽ ഖബസ്, ഖബസ് നീങ്ങിപ്പോവണം. ഖബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നജസ്, നജാസത്ത്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നജസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോവണം. നീക്കിക്കളയണം എന്ന് പറയാതെ നീങ്ങിപ്പോവണം എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇസാലത്തുൽ ഖബത്ത് എന്നല്ല ഉലമാക്കൾ പറയാറുള്ളത്, മറിച്ച് സവാലുൽ ഖബത്ത് എന്നാണ്. ഖബത്ത് നീങ്ങണം, നീക്കണം എന്നല്ല. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നാൽ, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നജസ് ബാധിച്ചിട്ടുണ്ടെന്ന് കരുതുക, ഒരു വ്യക്തിയുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ് ബാധിച്ചു ഒരു സ്ഥലത്ത് നിന്ന്, അയാൾ കരുതി വീട്ടിലേക്ക് പോയതിനു ശേഷം ഇൻഷാ അള്ളാഹ് മൊത്തത്തിൽ കഴുകി വൃത്തിയാക്കണം, അയാൾ നടന്നു പോകുമ്പോൾ ശക്തമായ മഴ പെയ്യുകയും അയാളുടെ ശരീരത്തിൽ നിന്ന് ആ നജസ്സൊക്കെ ഒലിച്ചിറങ്ങി പോവുകയും ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആ ശുദ്ധി മതിയായതാണ്, ആ ശുദ്ധി മതിയായത് തന്നെയാണ്. അതാണ് ഇവിടെ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശുദ്ധി നജസ് നീക്കണമെന്നില്ല, നജസ് നീങ്ങിപ്പോയാൽ മതി, നീക്കിയാൽ അങ്ങനെ അല്ലെങ്കിൽ നീങ്ങിയാലും മതി, തനിയെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മതിയായതാണ്. ആദ്യമായിട്ട് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ള കൊണ്ടുവന്നിരിക്കുന്ന ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്, എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഹദീസാണ്. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നമൽ അഅമാലു ബിന്നിയ്യ വഫീ റിവായ ബിന്നിയാത് വഇന്നമ ലികുല്ലി ഇംരിഇം മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി فهجرته الى الله ورسوله ومن كانت هجرته الى دنيا يصيبها او امراه يتزوجها فهجرته الى ما هاجر اليه. ഇതാണ് ഉംദതുൽ അഹ്കാമിന്റെ ഒന്നാമത്തെ ഹദീസ് ആയിട്ട് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ ഉദ്ധരിച്ചിരിക്കുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലയും ആദ്യമായി ഉദ്ധരിച്ചിരിക്കുന്നത് ഇതേ ഹദീസ് തന്നെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന നിയ്യത്തുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഒന്നാമത്തെ ഹദീസ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സഹീഹാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്നതാണ് ഈ ഹദീസ്. ഏകദേശം സഹീഹുൽ ബുഖാരിയിൽ 7 തവണ 7 സ്ഥലങ്ങളിലായി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിലും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് എന്റെ സംസാരം കേൾക്കുന്നവരിൽ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, ഈ റിവായത്തിൽ നമ്മൾ കാണുന്ന പദങ്ങൾ ബുഖാരിയിലും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല, മുസ്ലിമിലും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. ബുഖാരിയിലും മുസ്ലിമിലും ഇതേ പദത്തിൽ കാണാൻ സാധ്യമല്ല. ഏകദേശം ബുഖാരിയുടെ പദത്തിനോടാണ് സാദൃശ്യമെങ്കിലും ഈ പദങ്ങളിൽ പൂർണ്ണമായിട്ട് ബുഖാരിയിലും മുസ്ലിമിലും കാണാൻ സാധ്യമല്ല. മറിച്ച് ഇമാം ഹുമൈദി റഹിമഹുള്ളയുടെ അൽ ജംഉ ബൈന സ്വഹീഹൈൻ എന്ന് പറയുന്ന കിതാബിൽ ഈ ലഫ്ളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾക്ക് ഹദീസിന്റെ വിഷയങ്ങളിലേക്ക് വരാം. അമലുകളിൽ നിയ്യത്തിന്റെ സ്ഥാനം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഹദീസ്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന മഹാനായ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെയധികം പരിചയമുള്ളതും ഏറെയധികം സ്നേഹിക്കുന്നതുമായ സ്വഹാബിയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കുന്നിയത്ത് അബു ഹഫ്സ് എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുന്നിയത്ത്, ആ ഒരു കുന്നിയത്തിൽ സ്വഹാബികൾ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് എന്ന് മുസ്നദുൽ ഇമാം അഹ്മദിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അബു ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുറശി ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ്. അൽ ഖുറശി അൽ അദവി, അദ്ദേഹം അൽ ഖുറശി അൽ അദവി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര്. ഉമർ ഇബ്നുൽ ഖത്താബ് അൽ ഖുറശി അൽ അദവി അമീറുൽ മുഅ്മിനീൻ ആണ് അദ്ദേഹം. എല്ലാവർക്കും അറിയാം മുസ്ലിമീങ്ങളുടെ രണ്ടാമത്തെ ഖലീഫയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖുറൈശികളിൽ വളരെയധികം പ്രതാപമുള്ള വ്യക്തിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ജനങ്ങൾ അദ്ദേഹത്തിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മുസ്ലിം സമുദായത്തിനെ കാഫിരീങ്ങൾ വളരെയധികം പ്രയാസപ്പെടുത്തിയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി കാഫിരീങ്ങൾക്ക് മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ ഭയമായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ അൽഹുദലി റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെടുന്ന റിവായത്തിൽ കാണാം, മാസിൽനാ അഇസ്സ മുൻദു അസ്ലമ ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ശേഷം നമ്മൾ ഇസ്സത്തുള്ളവരായിട്ടാണ് നടന്നിരുന്നത് എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകൂടം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനു ശേഷം അദ്ദേഹം ഭരണം ഏറ്റെടുത്തതിനു ശേഷം ഇസ്ലാമിക ലോകത്ത് വളരെയധികം പുരോഗതികൾ ഉണ്ടായി. ബിലാദുഷാം മൊത്തത്തിൽ ഇസ്ലാമിന്റെ കീഴിലായി, ബൈത്തുൽ മഖ്ദിസ് ഇസ്ലാമിന്റെ കീഴിലായി. ഇങ്ങനെ ഇസ്ലാമിക ലോകം വളരെയധികം വിശാലമായ ഒരു കാലഘട്ടമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. നീതി എവിടെയും നിറഞ്ഞു നിന്നിരുന്നു. അത്രയും അധികം ആൾക്കാർക്കിടയിൽ തഖ്വയും ഈമാനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കാൻ, അവർക്കിടയിൽ വളർത്തിയെടുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു. ഒരു ദുൽഹിജ്ജ മാസത്തിലാണ് ഏകദേശം ഹിജ്റ 23-ാം വർഷം, ഹിജ്റ 23-ാം വർഷം ഒരു ദുൽഹിജ്ജ മാസത്തിൽ ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹ നമസ്കാരത്തിന് വേണ്ടി തക്ബീർ ചൊല്ലിയ അല്ലെങ്കിൽ തക്ബീർ കെട്ടിയ സമയത്ത് അബൂ ലുലുഅത്തൽ മജൂസി എന്ന് പറയുന്ന ഒരു കാഫിർ വരികയും ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. രണ്ട് തലയുള്ള വാൾ ഉപയോഗിച്ചുകൊണ്ട് ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അത് കാരണത്താലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെയും മറവ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 10 വർഷവും 6 മാസവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. ഇനി നമ്മൾക്ക് ഇൻഷാല്ലാ ഹദീസിന്റെ ചില വിശദീകരണങ്ങളിലേക്ക് കടക്കാം. അദ്ദേഹം പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ നേരിട്ട് കേട്ടു. ഇന്നമൽ അഅമാലു ബിന്നിയ്യ വഫി റിവായത്തിൻ ബിന്നിയാത്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ അമലുകൾ പരിഗണിക്കപ്പെടുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം പ്രവാചകൻ വിശദീകരിക്കുന്നു, വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ, തീർച്ചയായും ഓരോരോ വ്യക്തികൾ എന്താണോ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക. ഒരു വ്യക്തി അവന്റെ പ്രവർത്തനം കൊണ്ട് ഏതൊരു കാര്യമാണോ ഉദ്ദേശിക്കുന്നത്, ദുനിയാവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദുനിയാവ് ലഭിക്കും, ആഹ്റമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻഷാ അള്ളാഹ് അവന് ആഹ്റം ലഭിക്കും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമ്മൾക്കത് വിശദീകരിച്ചു തരികയാണ്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, ആരെങ്കിലും അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്യുകയാണെങ്കിൽ അവന്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കും തന്നെയാണ്, അതിനുള്ള പ്രതിഫലം അവന് ലഭിക്കുകയും ചെയ്യും. എന്താണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിലേക്ക് ഹിജ്റ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുക, അവന്റെ കൽപ്പന നിരോധനകൾ ജീവിതത്തിൽ പാലിക്കുക. അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഹിജ്റ ചെയ്യുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പ്രവാചകന്റെ അരികിലേക്ക് യാത്ര ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിക്കുകയും സുഹ്ബത്ത് എന്ന് പറയുന്ന ആ ഒരു മഹത്തായ പദവി കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഹിജ്റ ചെയ്യുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലേക്ക് നമ്മൾ ഹിജ്റ ചെയ്യുക, ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക. നമ്മുടെ നാട്ടിൽ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് നമ്മൾക്ക് സാധിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, അവന്റെ ദീൻ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ സ്ഥാപിക്കുന്ന ഭരണകൂടങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മൾ താമസിക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹിജ്റ ചെയ്യുക എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹ, ആരുടെയെങ്കിലും ഉദ്ദേശം ദുനിയാവിലെ വല്ല ചരക്കുകളും സമ്പാദിക്കാനാണെങ്കിൽ, അതിൽ പെട്ടത് എന്താ ഒരു കാര്യം എന്താണ്, അവിമ്റഅത്തിൻ യതസവ്വജുഹ, ഇനി ഒരു വ്യക്തി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഹിജ്റ പോകുന്നതെങ്കിൽ, ഫഹിജ്റതുഹു ഇലാ മാ ഹജറ ഇലൈഹി, എന്തൊരു കാര്യമാണ് അവൻ ഉദ്ദേശിക്കുന്നത് അത് അവന് ലഭിക്കാം, പക്ഷേ അല്ലെങ്കിൽ അതിന് ഒരു പ്രതിഫലവും അള്ളാഹുവിന്റെ അരികിൽ ലഭിക്കണമെന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ഇവിടെ പഠിപ്പിച്ചു തരുന്നു. അപ്പൊ പ്രിയപ്പെട്ടവർ, ഈ ഹദീസിൽ പറഞ്ഞത് എന്താ, ഓരോ വ്യക്തികളും എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് ലഭിക്കും. ഖൈർ ഉദ്ദേശിച്ചാൽ ഖൈർ ലഭിക്കും, ഹലാലായ കാര്യങ്ങൾ ഉദ്ദേശിച്ചാൽ ഹലാലായ കാര്യങ്ങൾ ലഭിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും സ്വന്തം നാടും വീടൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്തിനാണ്? സമ്പത്ത് ഉണ്ടാക്കാൻ. അവന് സമ്പത്ത് ലഭിക്കും, പക്ഷേ അള്ളാഹുവിന്റെ റിവ കിട്ടണമെന്നുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ റിവക്ക് വേണ്ടിയിട്ടാണ് ഒരാൾ യാത്ര ചെയ്യുന്നത്, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്, ഇൻഷാ അള്ളാഹ് അവന് അതും ലഭിക്കുകയും ചെയ്യും. ഇതാണ് നിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, ഉലമാക്കൾ ഈ ഹദീസിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഇത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ഒരു ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹമ്മദ് ബിൻ ഹംബലും ഇമാം അബൂ ദാവൂദ് സിജിസ്താനിയും റഹിമഹുമല്ലാ തുടങ്ങിയ ഉലമാക്കൾ ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞു, ദീനുൽ ഇസ്ലാം നിലകൊള്ളുന്ന 3 ഹദീസുകൾ അല്ലെങ്കിൽ 4 ഹദീസുകളിൽ ഒന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ എന്ന് പറയുന്ന ഹദീസ്. അത്രയും അധികം മഹത്വമുള്ള ഒരു ഹദീസാണ്. ചില ഉലമാക്കൾ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ 400-ലധികം ഫവാഇദുകൾ ഈ ഹദീസിൽ നിന്ന് പുറത്തെടുത്തതായി നമ്മൾക്ക് കാണാൻ സാധ്യമാണ്. അപ്പോൾ അത്രയും അധികം മഹത്വമുള്ള ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ. അതുകൊണ്ടാണ് ഇമാം അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്നത്, യംബഗി അന്നദഅ അൽ ഹദീസ ഫീ കുല്ലി ബാബ്, എല്ലാ ബാബുകളിലും നമ്മൾ ഈ ഹദീസ് വെക്കണം. ഇമാം ഖത്താബി റഹിമഹുല്ലാ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അഅലാമുൽ ഹദീജിൽ ഇത് ഉദ്ധരിച്ചതായി കാണാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഹദീസ് ഉൾക്കൊള്ളുന്ന മറ്റൊരു കാര്യം എന്താണ്? ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ സഹീഹാവാനും ബാത്തിലാവാനും പ്രതിഫലം ലഭിക്കാനും പ്രതിഫലം ലഭിക്കാതിരിക്കാനുമുള്ള ഏറ്റവും വലിയ മാനദണ്ഡം എന്താണ്? നിയത്താണ്. അതെന്തിനാ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ പറഞ്ഞത്? ചില കാര്യങ്ങൾ ഇപ്പൊ ഇബാദത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു അമല് സഹീഹാവുന്നതും ബാത്തിലാവുന്നതുമായി ബന്ധപ്പെട്ട് നിയത്തിന്റെ ബന്ധം എന്താ? ചില അമലുകൾ സഹീഹാവാൻ നിയത്ത് ഷർത്താണ്. ഏതുപോലെ? നമസ്കാരം, നോമ്പ്, ഹജ്ജ്, അതൊക്കെ സഹീഹാവാൻ നിയത്ത് ഷർത്താണ്. ഒരു വ്യക്തി നിയത്തില്ലാതെ രണ്ടരക്കാഴ്ച നമസ്കരിച്ചു, നമസ്കാരം ബാത്തിലാണ്. നിയത്തില്ലാതെ നോമ്പ് അനുഷ്ഠിച്ചു, നോമ്പ് ബാത്തിലാണ്. ഇതാണ് ചില ഇബാദത്തുകൾ സഹീഹാവാൻ തന്നെ എന്ത് നിർബന്ധമാണ്, അല്ലെങ്കിൽ ചില അമലുകൾ, ചില നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിയാവാൻ നിയത്ത് നിർബന്ധമാണ്. ചില കാര്യങ്ങൾ ശരിയാവാൻ നിയത്ത് നിർബന്ധമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞൊരു ഉദാഹരണം തന്നെ നമ്മൾക്ക് എടുക്കാം. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നജസ് ബാധിച്ചു, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നജസ് ബാധിച്ചു, അയാൾ നടന്നു പോകുമ്പോൾ ശക്തമായൊരു മഴ പെയ്യുകയും അയാളുടെ ശരീരം ശുദ്ധിയാവുകയും ചെയ്തു. അയാളുടെ മനസ്സിൽ നിയത്ത് ഉണ്ടായിട്ടില്ല, പക്ഷെ അയാളുടെ അമല്, അയാൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനം ശരിയാണോ? ശരിയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കഴുകി കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ മഴ കാരണത്താൽ അയാളുടെ ശരീരത്തിന് ബാധിച്ചിരിക്കുന്ന നജസുകൾ പോയിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കഴുകി കളയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ചില ഇബാദത്തുകൾ അല്ലെങ്കിൽ ചില അമലുകൾ ശരിയാവും, ചില ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം ശരിയാവും, പക്ഷെ അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നിയത്ത് വേണം. അമലുകൾ ശരിയാണ്, പ്രതിഫലം ലഭിക്കണമെങ്കിൽ നിയത്ത് നിർബന്ധമാണ്. ഏതുപോലെ? ഒരു വ്യക്തി ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നു, ഒരു വ്യക്തി അവന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നു, അയാളുടെ ഉദ്ദേശം എന്താ? അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ കരുതുന്നത് എന്താ? എല്ലാവരും കൊടുക്കണ്ട്, ഞാനും കൊടുക്കണ്ട്. അയാൾക്ക് പ്രതിഫലമില്ല, പക്ഷെ അമല് ശരിയായതാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ബാധ്യതയാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത്. അയാളുടെ ഉത്തരവാദിത്തം അയാൾ നിറവേറ്റി, പക്ഷെ അയാൾക്ക് കൂലിയുണ്ടോ? ഇല്ല. നേരെ മറിച്ച് വേറൊരാളുടെ നിയത്ത് എന്താണ്? അള്ളാഹു പറഞ്ഞു, അതുകൊണ്ട് ആ ഉത്തരവ് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. ആ ഒരു ഉദ്ദേശം അയാളുടെ മനസ്സിലുണ്ടായാൽ അത് കാരണത്താൽ അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കും. അത് കാരണത്താൽ അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലൻ തുൻഫിഖ നഫഖത്തൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹി ഇല്ലാ ഉജ്റത അലൈഹാ ഹത്താ മാ തജ്അലുഹു ഫീ ഫിംറാഅതിക്. നീ ചെലവഴിക്കുന്ന ഏത് സന്താതിയാണെങ്കിലും നിനക്കത് പ്രതിഫലം ലഭിക്കും. എപ്പോൾ? അള്ളാഹുവിന്റെ വജ്ഹ്, അത് കാരണത്താൽ നീ ഉദ്ദേശിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയാം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഒരു വ്യക്തി എന്റെ കയ്യിൽ ഒരു 100 രൂപ ഏൽപ്പിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കിത് ഒരു മാസത്തിന് ശേഷം തരണം, ഇതൊരു അമാനത്തായിട്ട് ഞാൻ നിന്റെ കയ്യിൽ നൽകുന്നതാണ്. ഒരു മാസത്തിന് ശേഷം അയാൾ വന്നു, നമ്മൾ എന്ത് ചെയ്തു? ആ 100 രൂപ തിരിച്ചു കൊടുത്തു. നമ്മൾ ഉത്തരവാദിത്തം വീട്ടിയില്ലേ? ഉത്തരവാദിത്തം വീട്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അയാളെ സമ്പത്ത് നമ്മുടെ കൈവശം വെച്ച് ഒന്നുമില്ല, മറിച്ച് അയാൾ വന്നു ചോദിച്ചപ്പോൾ നമ്മുടെ സമ്പത്ത് കൊടുത്തു, ഉത്തരവാദിത്തം കഴിഞ്ഞു. പക്ഷെ നമ്മൾക്ക് പ്രതിഫലമുണ്ടോ? ഇല്ല. നേരെ മറിച്ച് അത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ എന്ത് നിയത്തുണ്ട്? അമാനത്ത് ഞാൻ നിറവേറ്റുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അമാനത്ത് പാലിക്കാൻ സത്യവിശ്വാസികളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തം അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതുകൊണ്ട് എന്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചു, അതിനുശേഷം ഞാൻ നൽകുന്നു എന്നൊരു നിയത്തോടു കൂടിയാണ് നമ്മൾ നൽകുന്നതെങ്കിൽ അവിടെ നമ്മൾക്ക് പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകളിൽ, എപ്പോഴും ഇബാദത്തുകളിൽ അല്ലെങ്കിൽ ഏത് കർമ്മത്തിലും അത് ഇബാദത്താക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതേപോലെ തന്നെ നിയത്ത് കൊണ്ടുള്ള മറ്റൊരു ഉപകാരം എന്താണ്? രണ്ട് ഇബാദത്തുകൾ പരസ്പരം വേർതിരിക്കാൻ നിയത്തിനാണ് സാധിക്കുക. രണ്ട് ഇബാദത്തുകൾ പരസ്പരം വേർതിരിക്കാൻ നിയത്തിനാണ് സാധിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന്, രണ്ടാൾക്കാർ രണ്ടരക്കാഴ്ച നമസ്കരിക്കുന്നു. ഒരു വ്യക്തി നമസ്കരിക്കുന്നത് സുബഹിന്റെ മുമ്പുള്ള സുന്നത്താണ്, ഒരു വ്യക്തി നമസ്കരിക്കുന്നത് സുബഹ് നമസ്കാരമാണ്. രണ്ടാളും ചെയ്യുന്നത് ഒരേ പ്രവർത്തനങ്ങളാണ്. രണ്ടാളും ദുആഉൽ ഇസ്തിഫ്താഹ് പറയുന്നുണ്ട്, ഫാത്തിഹ ഓതുന്നുണ്ട്, സൂറത്ത് ഓതുന്നുണ്ട്, റുക്കൂ ഉണ്ട്, സുജൂദുകൾ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ മറ്റേയാളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരാൾ ചെയ്യുന്നത് ഫർള് നമസ്കാരവും മറ്റേയാൾ ചെയ്യുന്നത് നഫൽ നമസ്കാരവുമാണ്, നാഫിലയുമാണ്. ഇത് തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? അവരുടെ മനസ്സിലുള്ള നിയത്താണ്. ഒരു വ്യക്തി തണുപ്പ് കിട്ടാൻ വേണ്ടി കുളിക്കുന്നു, മറ്റൊരു വ്യക്തി ജനാബത്തിൽ നിന്ന് കുളിക്കുന്നു. രണ്ടു തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? നിയത്താണ്. ഇങ്ങനെ നിയത്തിന് ഇബാദത്തുകൾ പരസ്പരം വേർതിരിക്കാനും ആദത്തുകളും ഇബാദത്തുകളും പരസ്പരം വേർതിരിക്കാനും നിയത്തിനാണ് സാധിക്കുക. അതുകൊണ്ട് ആ ഒരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു നിയത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുനടക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ നമ്മൾ ഉറങ്ങുകയാണ് രാത്രി, നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം? അള്ളാഹു സുബ്ഹാനഹു വതആല എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, ശരീരത്തിനൊരു ഹക്കുണ്ട്, ശരീരത്തിനൊരു ബാധ്യതയുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇപ്പോൾ ഉറങ്ങി നല്ലൊരു ഉഷാറായി ഉന്മേഷം ലഭിച്ച് രാവിലെ തഹജ്ജുദ് നമസ്കരിക്കണം, അതിനുശേഷം സുബ്ഹ നമസ്കരിക്കണം. ചായ കുടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ നിയത്ത് എന്താണ്? എനിക്ക് ചായ കുടിക്കുന്നതിലൂടെ ഇൻഷാ അള്ളാഹ് ആരോഗ്യം ലഭിക്കും, അതിനുശേഷം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾക്ക് ഇബാദത്താക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഉലമാക്കൾ എന്ത് പറയുന്നത്, ഈ ഹദീസിന് ഇത്രയും അധികം മഹത്വമുണ്ട്. അതേപോലെ തന്നെ ഈ ഹദീസിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണവുമായി ബന്ധപ്പെട്ട് ചില ഉലമാക്കൾ സംസാരിക്കുമ്പോൾ മുഹാജിർ ഉമ്മു ഖൈസാണ് ഈ ഹദീസിനുള്ള കാരണം എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉമ്മു ഖൈസ് എന്ന് പറയുന്ന സ്ത്രീ, അവരെ നിക്കാഹ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഹിജ്റ ചെയ്തു. അതാണ് ഈ ഹദീസിനുള്ള കാരണമെന്ന് ചില ഷുറാഹുകൾ, ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സഈദ് ബിൻ മൻസൂർ അദ്ദേഹത്തിന്റെ സുനനിലും അദ്ദേഹത്തിലൂടെ ഇമാം തബറാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമുൽ കബീറിലൊക്കെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ഇമാം ഇബ്നു റജബിൻ അൽ ഹംബലി റഹിമഹുല്ലാ ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ പറയുന്നു, വലം നറ ലിദാലിക അസ്ലൻ ബിഇസ്നാദിൻ സഹീഹ്, സഹീഹായ ഒരു സനദോടുകൂടി അത് സ്ഥിരപ്പെട്ടതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മൊത്തത്തിൽ പറഞ്ഞതാണ്. അതല്ലാതെ ഉമ്മു ഖൈസ് എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടി ഹിജ്റ ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്ന് പറയുന്നത് ഒരു തെളിവുകൊണ്ടും സ്ഥിരപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിന് വേണ്ടി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. ആ ഒരു നിയത്ത് എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ മുറുകെ പിടിക്കാൻ വേണ്ടി തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നല്ല നിയത്തുകൾ മനസ്സിൽ എപ്പോഴും വെച്ചുകൊണ്ട് എല്ലാ ചെയ്യുന്ന കാര്യങ്ങളും ഇബാദത്താക്കി മാറ്റുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരങ്ങളിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ബന്ധപ്പെട്ട് ചോദിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.